ലോർഡ്, കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ കർത്താവിൻ്റെ വചനവുമായി അമേൻ നിൽക്കുവാൻ അമേൻ സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഇന്ന് പകൽക്കാലം അമേൻ സ്തോത്രം അമേൻ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അമേൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട അമേ നല്ല സമയങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവേ ചുരുക്കം പേരായി തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ഞങ്ങളോട് സ്തുതിക്കുന്നു കർത്താവേ. മാനുഷികമായി ഒന്നും കേൾപ്പാനിട വരാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവേ അടിയങ്ങളുടെ അധരങ്ങളിൽ കൂടെ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും തുടർന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ആ പറയുന്ന അടിയനും കർത്താവേ ഒരു അനുഗ്രഹമായി അത് വെളിപ്പെടുവാനാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്ര ദൂരെയായിരുന്നാലും അമേ അതിവേഗത്തിലൂടെ ദൈവത്തിൻ്റെ വചനം കർത്താവേ ഞങ്ങളുടെ പ്രാണന് അമേ കർത്താവേ സന്ധിമജ്ജകൾക്കെല്ലാം അത് ബലമായി ദൈവശക്തിയായി അത് വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സൗഖ്യവും ബലവും ആശ്വാസവും ദൈവമേ പ്രത്യാശയും അമേൻ ആത്മീകമായ അമേൻ അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അമേൻ. പ്രിയ ശിരുപാസ പറഞ്ഞതുപോലെ അമേൻ നമ്മൾ എല്ലാവരും അമേൻ പ്രതീക്ഷയോടെ അമേൻ കേൾക്കുവാൻ അമേൻ ആഗ്രഹിച്ചത് പ്രിയ സജിപ്പാസ്റ്ററിന്റെ അമേൻ ശുശ്രൂഷയായിരുന്നു. എന്നാൽ അമേൻ കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട പ്രിയ അൻസുസിസ്റ്ററിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അമേൻ ഇന്നത്തെ ആരാധന അമേൻ ആ കൂടി വരുന്ന സഭയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമേൻ സ്തോത്രം പ്രിയ അമേൻ സജിപ്പാസ്റ്റർ അവിടെയാണ് ശുശ്രൂഷിക്കുന്നതും അതുപോലെ ആരാധന അറ്റൻഡ് ചെയ്യുന്നതും. അമേ ദൈവം അമേൻ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം അമേ കർത്താവിൽ അമേ ശരണപ്പെട്ടെടുപ്പാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 18 അമേൻ 18-19 വാക്യങ്ങളാണ് അമേൻ വായിപ്പാനായി ആഗ്രഹിക്കുന്നത്. 17 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രാർത്ഥനയാൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അമേ പ്രിയ അമേൻ അപ്പോസ്തലനായ പൗലോസ് അമേൻ എഫെസ്യ സഭയ്ക്ക് അമേ ലേഖനം എഴുതുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ അമേൻ ഉത്തിരിച്ചതായ അമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകങ്ങളാണ് നമ്മളിന്ന് അല്പനേരം ചിന്തിപ്പാനായി പോകുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ അമേൻ പ്രേരണ നൽകിയത്. അത് മറ്റൊന്നുമല്ല അമേൻ പ്രാർത്ഥിച്ച അമേൻ സ്തോത്രം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അമേൻ സ്തോത്രം അമേ തുടർന്ന് ഹൃദയദൃഷ്ടി എന്തിനു വേണ്ടി പ്രകാശിക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അമേ തൻ്റെ പ്രാർത്ഥനയിൽ ഹൃദയദൃഷ്ടി എന്തിനു വേണ്ടി പ്രകാശിക്കണം എന്നത് അമേൻ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം ഈ എഫെസ്യ സഭ അപ്പോസ്തലനായ പൗലോസ് അമേൻ തൻ്റെ ശുശ്രൂഷയാൽ അമേൻ സ്തോത്രം അമേൻ അവിടെ സ്ഥാപിച്ച ഒരു സഭയാണെന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായവും 20-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അമേൻ സ്തോത്രം. ഈ സഭ അമേൻ സ്തോത്രം ഉണ്ടായ ശേഷം അമേൻ സ്ഥാപിക്കപ്പെട്ട ശേഷം വർഷങ്ങൾക്കപ്പുറമാണ് അമേൻ ഈ ലേഖനം പൗലോസ് അമേൻ AD അമേൻ സ്തോത്രം 60 അമേൻ സമയങ്ങളിൽ അമേൻ ഈ സഭയ്ക്ക് എഴുതി കൊടുക്കുന്നത്. സ്തോത്രം. എന്നാൽ നമുക്ക് ഈ സഭയെക്കുറിച്ച് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അമേ വെളിപ്പാട് പുസ്തകത്തിനകത്ത് അമേ യോഹന്നാന് അമേ ദൈവത്തിൻ്റെ അമേ ദൂതൻ അമേൻ എഫെസോ സഭയ്ക്ക് ലേഖനം അമേൻ ഒരു സഭയ്ക്ക് ഒരു ദൂത് കൊടുക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെ പല ഇടങ്ങളിൽ പ്രത്യേകിച്ച് 3 സ്ഥലങ്ങളിൽ ഈ സഭയെക്കുറിച്ച് നമുക്ക് കാണുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നു. സ്തോത്രം. അല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് അമേൻ പോയി കഴിഞ്ഞാൽ അവിടെ അമേൻ ആ സഭ സ്ഥാപിക്കപ്പെട്ട സമയങ്ങളിൽ അമേൻ ദൈവത്തിൻ്റെ വചനം എത്ര വളരെ ശക്തമായിട്ടാണ് അവിടെ പറഞ്ഞ് അമേൻ ആ സഭ സ്ഥാപിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഒരു ഉത്തമമായ മാതൃകയാണ് അമ്മ ഇന്നത്തെ അമ്മേ സഭകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത്. അമ്മേ 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ സ്തോത്രം അതിൻ്റെ 8-ാമത്തെ വാക്യം 19:8, പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അതിൻ്റെ 10-ാമത്തെ വാക്യം വീണ്ടും 19:19 വാക്യം, അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി. അതേ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അമേൻ. വീണ്ടും അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് 20-ാം അധ്യായത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതും എന്നും. അമേൻ. സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വചനമാണ്. അമേൻ. പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ വീടുതോറും പരസ്യമായും അറിയിക്കുക എന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. വീണ്ടും അതിന് 27-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ. അമേൻ. വീണ്ടും അതിന് 31-ാമത്തെ വാക്യം, അതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ഇതാണ് അമേൻ അപ്പോസ്തലനായ പൗലോസ് ഈ സഭ സ്ഥാപിച്ചപ്പോൾ അമേൻ തൻ്റെ അമേൻ പ്രയത്നവും പ്രാർത്ഥനയും എല്ലാം ദൈവവചന അടിസ്ഥാനത്തിലായിരുന്നു ഈ സഭയുടെ അമേൻ സ്തോത്രം പ്രാരംഭ സമയങ്ങളെന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നു. അമേൻ നേരത്തെ പറഞ്ഞതുപോലെ അമേൻ സ്തോത്രം അമേൻ ഈ സഭ സ്ഥാപിക്കുന്നത് 60-കളിൽ അമേൻ AD 60 സമയങ്ങളിലാണ്. എന്നാൽ തുടർന്ന് അമേൻ സ്തോത്രം സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം പൗലോസ് അമേൻ 1-ാം കാരാഗ്രഹ സമയം എന്ന് പറഞ്ഞാൽ റോമൻ അമേൻ സ്തോത്രം തടവിൽ 1-ാമത്തെ അമേ പ്രാവശ്യം തടവിൽ വീട്ടുതടങ്കലായിരിക്കുമ്പോൾ അമേൻ അന്ന് അമേൻ കാരാഗ്രഹ അമേൻ സ്തോത്ര ലേഖനങ്ങളായി അന്ന് എഴുതിയ ഒരു ലേഖനമാണ് FSA ലേഖനം. ആ ലേഖനത്തിന്റെ ഭാഗമാണ് നാം ഇന്ന് വായിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ദൈവം ആത്മാവിൽ അമേൻ FSA സഭയ്ക്ക് ദൈവത്തിന്റെ ആലോചന അമേൻ വീണ്ടും എഴുതി കൊടുക്കുകയാണ്. സ്തോത്രം. അതിനുശേഷം അമേൻ വീണ്ടും കാലങ്ങൾ കഴിഞ്ഞ ശേഷം FSA സഭയുടെ അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് റെവലേഷനിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ 3 കാലഘട്ടങ്ങളിൽ ആ സഭയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അമേൻ സ്തോത്രം. നാം ഇന്ന് വായിക്കുന്ന ഈ ഭാഗം വായിക്കുമ്പോൾ അമേൻ സഭ അമേൻ ദൈവസന്നദ്ധയിൽ വളരെയധികം പ്രയോജനപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ലേഖനം എഴുതി കൊടുക്കുമ്പോഴും ഇത് വായിക്കുമ്പോഴും സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേൻ സ്തോത്രം. നമ്മളിത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും അമേ എന്തുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? സഭയ്ക്ക് യാതൊരു പ്രയാസവുമില്ലല്ലോ, സഭ നന്നായി നടക്കുന്നുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങൾ ആത്മീകമായും അമേ സ്തോത്രം ദൈവത്തിന്റെ നാമമഹത്വത്തിനായും സഭ നന്നായി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവിൽ എഴുതിയെന്ന് നമുക്ക് ഒരു തോന്നൽ ചിന്തയുണ്ടായേക്കാം. പക്ഷെ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം അമേൻ സ്തോത്രം പൗലോസ് ദൈവത്തിന്റെ ആത്മാവിൽ ഈ ലേഖനം എഴുതുമ്പോൾ അമേൻ സ്തോത്രം സഭ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അമേൻ നമ്മൾ ഇന്നായിരിക്കുന്ന അമേൻ സ്തോത്രം ആത്മീക അവസ്ഥ അമേൻ നാളെ അമേൻ സ്തോത്രം നിലനിൽക്കുവാൻ വേണ്ടി സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് അമേൻ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ഇന്നൊരു പക്ഷെ നല്ല രീതിയിൽ ആത്മീകമായി മുൻപോട്ട് കടന്നു പോകേണ്ടായിരിക്കാം. കുടുംബമായും വ്യക്തിപരമായും സഭയായും ഒരുപക്ഷെ നമ്മൾ പോയേക്കാം. പക്ഷേ വലിയൊരു ഉത്തരവാദിത്വം ഈ ലേഖനത്തിൽ കൂടെ ദൈവം നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുക. അമേൻ നമ്മുടെ ആത്മീക നിലവാരം നിലനിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ നാളോളം കർത്താവിന്റെ വരവോളം ആ ആത്മീക നിലവാരത്തിൽ നിലനിൽക്കണമെന്നുള്ള ഒരു ദർശനമാണ് ഈ പ്രാർത്ഥനയിൽ കൂടെ നാം പ്രാപിച്ചെടുക്കേണ്ടത്. അമേൻ സ്തോത്രം. നമുക്കറിയാം ഈ FSA ലേഖനം അമേൻ അന്ന് എഴുതിയ ശേഷം അമേൻ സഭ മുൻപോട്ട് കാലങ്ങൾ കടന്നുപോയി. വീണ്ടും അമേൻ കാലങ്ങൾ അമേൻ 90-ലേക്ക് കടന്നു വന്നപ്പോൾ അമേൻ സ്ഥിതികൾ മാറുന്നതായി കാണാൻ കഴിയുന്നു. അന്ന് ദൈവത്തിന്റെ അമേൻ സ്തോത്രം ആലോചന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി കൊടുക്കുകയാണ്, നിന്നിൽ ഒരു കുറ്റം ഞാൻ കാണുന്നുവെന്ന് അമേൻ അമേൻ അന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തതായി വായിക്കുന്നുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നീ മടങ്ങി വരിക. അമേൻ നീ മാനസാന്തരപ്പെട്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് മടങ്ങി വരുവാനായിട്ട് ദൈവത്തിന്റെ ആലോചന അമേൻ പറയുന്നു. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു അമേൻ അപ്പോസ്തലനായ ആമേൻ. സ്തോത്രം. പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ ആമേൻ സ്തോത്രം അവർക്ക് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ കാലങ്ങൾ ആമേൻ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ സ്ഥിതികൾ മാറുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി മുൻകൂട്ടി അവരോട് പ്രവചിച്ചു കൊടുത്തു. എന്നാൽ നമുക്കറിയാം ആമേൻ നമ്മുടെ ഈ കാലത്ത് നാം എഫസോ സഭയെ നോക്കിയാൽ ആ സഭ ഇന്ന് നമ്മുടെ ആമേൻ ഇടയിൽ പോലും കാണുവാൻ കഴിയുകയില്ല. ആമേൻ ഇന്ന് ആ സഭ ഇല്ല. ആമേൻ ആമേൻ നമുക്കറിയാം സ്തോത്രം ഇന്ന് ആമേൻ ആ ദേശത്ത് ആമേൻ യഥാർത്ഥമായ ഒരു എഫസോ സഭ നിലനിൽക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എത്ര വ്യക്തമാണ് ദൈവം പറയുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ആമേൻ സ്തോത്രം അത് ആത്മീകമായി ആമേൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ആമേൻ നിലകൾ പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം സ്തോത്രം. നമുക്കറിയാം ആമേൻ ദൈവം പറഞ്ഞത് അങ്ങനെയാണ് എഫസോ സഭയോട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. ആമേൻ നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ആമേൻ നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്നും എടുത്തുകൊണ്ട് എടുത്തു മാറ്റുമെന്നതാണ് ദൈവം ആമേൻ അന്ന് അവരോട് ചെയ്തത്. നമുക്കറിയാം നിലവിളക്ക് ദൈവസഭയ്ക്ക് ആമേൻ നിഴലായി നിൽക്കുക. നിഴൽ അത് ദൈവസഭയെയാണ് കാണിക്കുന്നത്. സഭയെ തന്നെ മാറ്റുമെന്നതാണ് ദൈവം ആലോചന കൊടുത്തത്. എത്രയോ ഗൗരവമുള്ള ഒരു ആമേൻ മുന്നറിയിപ്പാണ് ദൈവം ആമേൻ ആ സമയങ്ങളിൽ യോഹന്നാൻ ആമേൻ അപ്പോസ്തലൻ മുഖാന്തരം വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ആമേൻ ഈ പ്രാർത്ഥന നമുക്ക് വളരെ ഗൗരവത്തോടെ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം വായിച്ച ആ വാക്യം ഒന്നും കൂടെ വായിക്കുക നമുക്ക്. ആമേൻ സ്തോത്രം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. എന്തിനാണ് ആമേൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്? ഈ പ്രാർത്ഥനയിൽ തന്നെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആമേൻ സ്തോത്രം പൗലോസ് ആമേൻ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ആമേൻ സ്തോത്രം ആമേൻ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. ആമേൻ അവിടെ ഇംഗ്ലീഷ് വായിക്കുന്നു വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ഹിസ് കോളിംഗ് അവന്റെ വിളി എന്തെന്ന് നമ്മൾ അറിയണം ഒന്നാമത്. രണ്ടാമത് ആമേൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്തോത്രം അവന്റെ ആമേൻ സ്തോത്രം ആമേൻ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. സ്തോത്രം അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. അവന്റെ ആമേൻ സ്തോത്രം അവകാശം എന്തെന്ന് നാം തിരിച്ചറിയണം. മൂന്നാമതായും ആമേൻ ആമേൻ എന്തിനാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നിങ്ങൾ അറിയണം. അത് ഇംഗ്ലീഷ് വായിക്കുന്നത് ഇങ്ങനെയാണ് വാട്ട് ഈസ് ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ്സ് അസ് ഹു ബിലീവ്. മൂന്ന് കാര്യങ്ങളാണ് ആമേൻ സ്തോത്രം ആമേൻ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഹിസ് കോളിംഗ്, ഹിസ് ഇൻഹെറിറ്റൻസ്, ഹിസ് പവർ. മൂന്ന് കാര്യങ്ങൾ ആമേൻ ദൈവസഭ പ്രാർത്ഥിക്കണമെന്നും ആമേൻ നാം ഓരോരുത്തരും ആമേൻ അതിനുവേണ്ടി ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്രം ചെലവിടണമെന്നും ദൈവം നമ്മോടും സംസാരിക്കുകയാണ്. സ്തോത്രം ആമേൻ. ആരംഭമായി നോക്കുമ്പോൾ ആമേൻ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആമേൻ നമുക്കൊരു പക്ഷേ ആമേൻ സംശയമുണ്ടാകും. ആമേൻ ഹൃദയ ദൃഷ്ടി എന്താണ് ആമേൻ ദൈവം അതേക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ആമേൻ സ്തോത്രം ആമേൻ കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് കൊണ്ട് ആമേൻ അർത്ഥമാക്കുന്നത്? തിരുവചനത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലായും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം ആമേൻ ഹൃദയ ദൃഷ്ടിയെക്കുറിച്ച് ആമേൻ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വാക്യം ആദ്യം പ്രാരംഭമായി നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം രണ്ട് കൊരിന്ത്യ ലേഖനം ആമേൻ സ്തോത്രം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ് ആമേൻ സ്തോത്രം. എങ്കിലും അത് വായിച്ച് തന്നെ നമുക്ക് കടന്നു പോകാം. നാലിന്റെ നാല് നാം വായിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പുറമേയുള്ള കണ്ണല്ല അകമേ ആമേൻ ദൈവത്തിന്റെ വചനം പ്രകാശിക്കാതിരിക്കുവാൻ ആമേൻ ഈ ലോകത്തിന്റെ ദൈവം വളരെ വ്യക്തമാണ് ആമേൻ സാത്താനാണ് ഈ ലോകത്തിന്റെ ദൈവമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ പലരുടെയും കണ്ണുകൾ ആമേൻ കുരുട്ടാക്കിയിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന അവിശ്വാസികളുടെ കണ്ണുകൾ കുരുട്ടാക്കിയിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം സ്തോത്രം ഇന്ന് പല വിശ്വാസികളുടെയും കണ്ണും കുരുടായിരിക്കുകയാണ്. ദൈവവചനം അമ്മ പറയുന്നത് പലപ്പോഴും ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം അമേ ഹൃദയം അമേൻ സ്തോത്രം അടയപ്പെട്ടതായി നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ കണ്ണടയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവവചനം ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം അമേ ക്രിസ്തുവിനെ തേരസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ കുരുട്ടായി പോകുമെന്നത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മറ്റൊരു വചനം എടുത്താൽ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്ക് അതൊന്ന് വായിക്കാം. 2 പത്രോസ് അമേൻ സ്തോത്രം. 2 പത്രോസ് 1:9 അമേൻ സ്തോത്രം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹൃസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അമേൻ സ്തോത്രം. നമ്മൾ അമേൻ ഹൃസ്വദൃഷ്ടിയുള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. അതിൽ കുരുടന്മാരുമായി മാറുവാൻ സാധ്യതയുണ്ട്. എങ്ങനെ അത് ചോദിച്ചു തൊട്ട് മുകളിലുള്ള വാക്യങ്ങളെല്ലാം വായിച്ചു വരണം. അമേൻ 5, 6, 7 വാക്യങ്ങൾ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അത് 7-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങിയാൽ സ്തോത്രം. സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ, ഏതില്ലാത്തവൻ, തൊട്ട് മുകളിലുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, നാം അനുഭവിക്കുന്നില്ല എങ്കിൽ, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ കുരുടന്മാരായി മാറാൻ സാധ്യതയുണ്ട്. കുരുടനത്ര എന്ന് വചനം പറയുന്നു. അവൻ ഹൃസ്വദൃഷ്ടിയുള്ളവൻ എന്ന് പറയുന്നു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ ആമേൻ നമ്മുടെ ഹൃദയം ആമേൻ കുരുട ആയി മാറുന്ന, അല്ലെങ്കിൽ ആമേൻ യഥാർത്ഥമായി പ്രകാശിപ്പാൻ കഴിയാത്ത വണ്ണമായി തീരുന്ന ഒരു സാഹചര്യം ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ആമേൻ ഉറപ്പിച്ച് പറയുകയാണ്. ആമേൻ. വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28:26 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം ആമേൻ സ്തോത്രം. അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ സ്തോത്രം. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുകയും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കുകയും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാകാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾക്കുവാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക. എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരുടെ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ദൈവമക്കളെ സ്തോത്രം. ഈ വചനം അമേ സ്തോത്രം അമേ പഴയ നിയമത്തിൽ അമേൻ സ്തോത്രം ഉദ്ധരിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അമേൻ ഭാഗമാണ് അമേൻ സ്തോത്രം ഇവിടെ നാം വായിച്ചത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് അമേൻ നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. അമേ നാം ഇന്ന് പുതിയ നിയമ ഇസ്രായേലാണ്. അമേൻ നമ്മുടെ അമേൻ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് അനേകരെയും ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ കാണുവാൻ കഴിയും. അന്ന് ഇസ്രായേൽ ജനത്തോട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചുവെങ്കിൽ ഇന്ന് പുതിയ നിയമസഭയോട് ദൈവത്തിന്റെ ആത്മാവ് അതേ നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പലതും കാണുവാനോ പലതും കേൾക്കുവാനോ മനസ്സിലാക്കുവാൻ കഴിയാതെ അമേ നമ്മൾ അമേൻ സ്തോത്രം കുരുടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വളരെ സ്പഷ്ടമായ ദൈവത്തിന്റെ ആത്മാവ് അമേൻ നമ്മളോട് സംസാരിക്കുകയാണ്. അമേൻ അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ചാൽ ആമേൻ സ്തോത്രം. റവലേഷനിൽ നമുക്ക് ഒരു വാക്യം കൂടെ കാണുവാൻ കഴിയും. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് വായിച്ചാൽ ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ ലവദൂക്യ സഭയോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുമ്പോൾ അവിടെയും എഴുതുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ സ്തോത്രം. ആമേൻ ആ വാക്യങ്ങൾ അമേൻ താഴെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നീ ധനവാൻ എന്ന് പറയുന്നു, പക്ഷേ ദൈവത്തിന്റെ കൺമുമ്പിൽ അമേൻ ആ സഭയെക്കുറിച്ച് ദൈവം പറയുന്നു, അമേൻ നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. സഭയോടാണ് അമേൻ ആലോചന അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേൻ വളരെ വ്യക്തമാണ് അമേൻ സ്തോത്രം. ജാതികൾക്ക് മാത്രമല്ല ആമേ കണ്ണുകൾ കുരുടായിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ആത്മാ കർത്താവിനെ അറിഞ്ഞ ശേഷം യഥാർത്ഥമായി ആമേൻ ദൈവസ്ഥാനത്തിൽ പ്രയോജനപ്പെടാതെ വണ്ണം നമ്മുടെ കണ്ണുകളും കുരുടായി ആയി മാറുന്ന ഒരു സാഹചര്യം ആമെ നമ്മുടെ മുൻപിലും ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ആമെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആമേൻ ലിസ്റ്റിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന കൂടെ വെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയ ദൃഷ്ടി യഥാർത്ഥമായി പ്രകാശിക്കണം. ആമേ യഥാർത്ഥമായി പ്രകാശിക്കുന്നില്ല എങ്കിൽ പലതും കാണുവാൻ കഴിയാതെ, പലതും കേൾക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയാതെ, പലതും ഗ്രഹിപ്പാൻ കഴിയാതെ ഇന്ന് നമ്മൾ ഹൃദയ കാഠിന്യം താൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ. ഒന്ന്, ആമേൻ, എന്താണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ആമേൻ നാം മനസ്സിലാക്കേണ്ടത്? അവന്റെ വിളി അയാളുടെ ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. ഹിസ് പർപ്പസ്, ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, അവന്റെ വിളി ആണ് ആമേൻ ഒന്നാമത് ആമേൻ നാം തിരിച്ചറിയേണ്ടത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, നമുക്കറിയാം ആമേൻ ദൈവത്തിന്റെ വിളി എന്ന് പറയുമ്പോൾ നമുക്ക് ആമേൻ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ തന്നെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വിളി എന്തെന്ന് ആമേൻ അവിടെ നിർവചനം കൊടുത്തിട്ടുണ്ട്. ഒന്നാം അധ്യായത്തിൽ രണ്ടാം വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ മൂന്നാമത്തെ തന്നെയാണ്. ആമേൻ. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആമേൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കോളിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിളിയുടെ പരമപ്രധാനമായ ലക്ഷ്യം ഒന്നാണ്, നാം വിശുദ്ധരായി ജീവിക്കണം എന്നത്. സ്തോത്രം. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി എന്ന് ആമേൻ സ്തോത്രം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ ആമേൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രിയ സിജു പാസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗമാണ്. സ്തോത്രം. ആമേൻ. ലേവിയ പുസ്തകത്തിൽ നിന്നും പല യാഗങ്ങളെ കുറിച്ച് ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ആമേൻ ദൈവത്തിന് ആമേൻ നമ്മെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ പോലെ വിശുദ്ധരായി ജീവിക്കണം, വിശുദ്ധരായി നിൽക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വിളി ആമേൻ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഹോപ്പ് എന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തിൽ നമ്മളെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും, ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശുദ്ധി. നമ്മൾ ജനിച്ചിട്ടില്ല, ലോകം ആമേൻ ഉണ്ടായിട്ടില്ല, ലോകത്തിൽ ഈ കാണുന്നതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അന്ന് തന്നെ ദൈവത്തിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. സ്തോത്രം. ചിന്തിച്ചു നോക്കണം ആമേൻ, നമ്മളുടെ ജനനമോ ഈ ഭൂമിയുടെ അടിസ്ഥാനമോ ഒന്നും ഇടുന്നതിന് മുൻപ് തന്നെ ദൈവം ആഗ്രഹിച്ചത് അതാണ് എങ്കിൽ ഈ കാലത്തും അതിന് യാതൊരു മാറ്റമില്ല എന്നത് ആമേൻ നാം തിരിച്ചറിയേണ്ടതായ ഒരു സത്യമാണ്. നമ്മുടെ വിശുദ്ധി ആമേൻ ദൈവസന്നിധിൽ വിശുദ്ധിയോടെ നിൽക്കണം, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ ആമേൻ ചുറ്റുപാടുകൾ ആമേൻ അതിനൊട്ടും അനുയോജ്യമല്ല എന്നത് നമുക്ക് വളരെ സ്പഷ്ടമായി കാണുവാൻ കഴിയും. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം വിശുദ്ധിയോടെ നിൽക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. അതിൻ്റെ രണ്ടാമത്തെ ആമേൻ എഫെസ്യ ലേഖനം 2:10 അത് തന്നെയാണ് നാം വായിക്കുന്നത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേസുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നിൽ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ വായിക്കുന്നു, ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്. സൽപ്രവർത്തിക്കായി അവേ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് സൽപ്രവർത്തി? ആമേൻ. സ്തോത്രം. ദൈവിക വിശുദ്ധിയാണ്. ദൈവസ്ഥൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതിനപ്പുറമായ ഒരു സൽപ്രവർത്തി ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ആമേൻ ദൈവം ആമേൻ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് അവന്റെ വിളിയാലുള്ള ആശ നാം തിരിച്ചറിയണം. ഒറ്റ വാക്കിൽ ആമേൻ സ്തോത്രം ആമേൻ നമുക്ക് പറയുവാൻ കഴിയണം ആമേൻ ദൈവത്തിന്റെ വിശുദ്ധിയാണ് ദൈവത്തിന്റെ ആമേൻ വിളിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. സ്തോത്രം. ആമേൻ പഴയ നിയമത്തിലും പല ഭാഗങ്ങളിൽ നമുക്ക് ആമേൻ വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒരു വാക്യം നമുക്ക് ആമേൻ എടുക്കാം. ലേവ്യ പുസ്തകം 20:7 7 വാക്യം നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമത്തിൽ ആമേൻ സ്തോത്രം ആമേൻ 20 ആമേൻ സ്തോത്രം അതിന്റെ 7 വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. സ്തോത്രം. ആമേൻ. പഴയ നിയമത്തിൽ ഉടനീളം ആമേൻ കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരണം, ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ജനം കടന്നു വരണം എന്നത് ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ആമേൻ. രണ്ടത്തെ ശ്രോനിക്ക ലേഖനം 2:13, 1 Petros 1:14-16, അതും കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. സ്തോത്രം. 1 Petros ആമേൻ 1 14-16 വാക്യം. പണ്ട് നിങ്ങൾ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാകാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇതിനപ്പുറമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വിളിയുടെ പ്രഥമമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശുദ്ധിയാണ്. ആമേൻ. ദൈവമക്കളെ, നാം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, നാം ഇന്ന് നമ്മുടെ സഭകളിലേക്ക് ആമേൻ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ വിശുദ്ധിയെക്കുറിച്ച് ആമേൻ നമുക്ക് ജീവിക്കണമെങ്കിൽ പാപം എന്തെന്ന് ആമേൻ തിരിച്ചറിയുമ്പോഴാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള ആമേൻ ആ പ്രാധാന്യം നമുക്ക് ആമേൻ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ കൂട്ടായ്മകളിൽ ആമേൻ ഇന്നത്തെ ചുറ്റുപാടുകളിൽ കൺവെൻഷനിലാകട്ടെ ആമേൻ മറ്റു പ്രാർത്ഥനാ യോഗങ്ങളിലാകട്ടെ പാപം എന്തെന്ന് വ്യക്തമായി ഇന്ന് പ്രസംഗിക്കാത്തൊരു ആമേൻ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥമായി പാപത്തിന്റെ നിർവചനം എന്തെന്ന്, എന്താണ് പാപമെന്ന് ആരും തിരിച്ചറിയുന്നില്ല. പാപം ആമേൻ ഇന്ന് പൊതുവിൽ ആമേൻ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ഒരു സാധാരണ രീതി എന്നതുപോലെ ആമേൻ സ്തോത്രം ഇന്ന് സഭകളിലും ചുറ്റുപാടുകളിലും ആളുകൾ അത് കാണുകയാണ്. പാപം ചെയ്താൽ അതിന് ആമേൻ സ്തോത്രം അത് പാപം എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു കാലത്താണ് ഇന്ന് ആളുകൾ ജീവിക്കുന്നത്. നമ്മുടെ വലിയ ഒരു ആമേൻ വീഴ്ചയാണ് പാപം എന്തെന്ന് നമ്മൾ വ്യക്തമായി ആമേൻ പ്രസംഗിക്കണം. പാപം എന്തെന്ന് വ്യക്തമായി തിരിച്ചറിയത്തക്കവണ്ണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസം ആമേൻ ഞങ്ങൾ സഭയായി ആമേൻ കഴിഞ്ഞ ദിവസം അല്പം പ്രവർത്തനത്തിനായി ആമേൻ സിറ്റിയിലേക്ക് കടന്നു പോകുവാനിടയായി. ആമേൻ ഞങ്ങൾ ആമേൻ ഒരു ആമേൻ ചെറിയൊരു ഗ്രൂപ്പിനോട് ആമേൻ ആമേൻ ട്രാക്ട് കൊടുക്കുവാനായി കടന്നു പോയപ്പോൾ അവിടെ ഇരുന്ന ചില ആമേൻ ആളുകൾ ആമേൻ സ്തോത്രം ആമേൻ മദ്യം കുടിക്കിയതുപോലെ സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം ട്രാക്ട് ആമേൻ ഗോസ്പെൽ ട്രാക്ട് കൊടുത്തപ്പോൾ അവരത് വാങ്ങി വായിച്ച് ചിരിച്ചിട്ട് ഗോഡ് ബ്ലസ് യു ആമേൻ എന്നിട്ട് പറഞ്ഞു കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാമെന്ന് അവർ പറയുകയാണ്. വളരെ ആമേൻ ആമേൻ സ്തോത്രം. അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ആമേൻ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഗോഡ് ബ്ലസ് യു കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. അവരെ സംബന്ധിച്ച് സ്മോക്കിങ്ങോ കള്ളുകുടിയോ അല്ലെങ്കിൽ അതൊന്നും അവരെ സംബന്ധിച്ച് ആമേൻ ഒരു പാപമായി അവർക്ക് തോന്നുന്നില്ല. നോർമലൈസ് ചെയ്തിരിക്കുകയാണ് അവരുടെ ജീവിതം. അത് ഒരു തെറ്റല്ല, അതൊരു ജീവിത ശൈലിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ആമേൻ നമ്മൾ മനസ്സിലാക്കണം ദൈവസഭയുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് പാപത്തെക്കുറിച്ച് ശക്തമായി സംസാരിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവം സഭയെ അതിനായി ഉപയോഗിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു ഭാഗമുണ്ട് സ്തോത്രം. എഫെസ്യ ലേഖനം ആമേൻ 5:11 വാക്യം വായിച്ചാൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ വെളിവല്ലോ തെളിവല്ലോ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവത്തിന്റെ പ്രമാണം പറയുന്നത് ആമേൻ സ്തോത്രം പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം നാം പ്രസംഗിക്കണം. സ്തോത്രം. അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒരു വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം ആമേൻ 3 സ്തോത്രം. അവിടെ ഒരു ആമേൻ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം ആമേൻ ഗോസ്പെൽ ഓഫ് ജോൺ Chapter 3 ആമേൻ സ്തോത്രം. അവിടെ 19 ആമേൻ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. സ്തോത്രം. ആമേൻ. പാപം അമേൻ ഒരിക്കലും അമേ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം അമേൻ അത് മറയപ്പെട്ട രീതിയിലാണ് ഇന്ന് നാം കാണാൻ കഴിഞ്ഞാൽ പാപത്തെ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ കൊണ്ടുവന്ന് അമേൻ പുറത്തു കൊണ്ടുവന്ന് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ ആഹ്വാനം അമേൻ നാം ചെയ്യേണ്ടതാണ്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു അമേൻ ദൈവത്തിന്റെ വിളി അവിടെ ഉദ്ദേശം. രണ്ടാമത് അമേൻ ദൈവത്തിന്റെ അമേൻ സ്തോത്രം. അമേൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ അമേൻ സ്തോത്രം. അമേൻ ദ റിച്ചസ് ഓഫ് ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. അമേൻ സ്തോത്രം. വായിക്കുന്നു അവന്റെ വിളിയാലുള്ള യാശയെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നാം അറിയണം. സ്തോത്രം. ഈ ഇൻഹെറിറ്റൻസ് എന്നെല്ലാം പറയുമ്പോൾ അമേൻ നമ്മുടെ മനസ്സിൽ ഓടി വരും അമേൻ ഭൗമികമായ ഒരു വലിയ അമേൻ സ്തോത്രം. അമേൻ സ്തോത്രം. വലിയ ഒരു അമേൻ സമ്പത്ത് അല്ലെങ്കിൽ വലിയൊരു ഭൗമിക അനുഗ്രഹം ദൈവത്താൽ നാം നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലായിരിക്കും പലപ്പോഴും അമേൻ ആ ഇൻഹെറിറ്റൻസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അമേൻ പലരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം, ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. ഹല്ലേലൂയ. അമേൻ സ്തോത്രം. അത് തികച്ചും ആത്മീകമാണെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അമേൻ ആ ഒന്നാം അധ്യായത്തിൽ പല ഭാഗങ്ങളിലും ആമേൻ ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അമേൻ പ്രത്യേകിച്ച് നാം നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം. അമേൻ ഒന്നാം അധ്യായം. പ്രൈസ് ദ ലോർഡ്. അമേൻ പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് അവന്റെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഇൻഹെറിറ്റൻസ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ ദൈവവചനം പറയുന്നു അതൊരു ഇൻഹെറിറ്റൻസ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ഒരു ധനമായിട്ടാണ് ദൈവം അമേൻ അത് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മളത് അമേൻ ഗ്രഹിക്കുന്നില്ല. നമ്മൾ അമേൻ കൗട്ടായ്മയിൽ കടന്നു വരുന്നു, പാട്ടുകൾ പാടി ആരാധിക്കുന്നു, അമേൻ അതാ അതിനപ്പുറമായി പരിശുദ്ധാത്മാവ് എന്തെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അമേൻ അതിനപ്പുറമായി അമേൻ ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് ആണ്, ദൈവത്തിന്റെ നിക്ഷേപമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പകർന്നിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അമേ തുടർന്ന് മുകളിലേട്ട് ആ അധ്യായത്തിന്റെ മുകളിലേക്ക് വായിച്ചു കഴിയുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന്റെ ധനത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അമേൻ അതിന്റെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അമേൻ 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. അമേൻ സ്തോത്രം. അവന്റെ കൃപയുടെ അമേൻ ധനം എന്ന് ദൈവത്തിന്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ അമേൻ സ്തോത്രം. അമേൻ വീണ്ടും 2-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു റിച്ച് ഇൻ മേഴ്സി, തന്റെ കൃപയുടെ ധനം എന്ന് ദൈവത്തിന്റെ വചനം അവിടെ എഴുതിയിരിക്കുന്നു. അമേൻ വീണ്ടും അമേൻ അമേൻ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, തന്റെ മഹത്വത്തിന്റെ ധനം എന്ന് എഴുതിയിരിക്കുന്നു. അമേൻ മഹത്വവും ദയയും. അമേൻ സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിന്റെ അചാരമായ പരിശുദ്ധാത്മാവ്, അതുപോലെ കർത്താവിന്റെ കൃപ, ഇതെല്ലാം ദൈവത്തിന്റെ ധനമാണ്. അമേ ഇതൊന്നും ഭൂമിയിൽ ഒരു മനുഷ്യനെ സമ്പാദിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം നമ്മുടെ മേലെ അത് പകർന്നിരിക്കുന്നത്. അത് നമ്മളൊന്ന് ഗ്രഹിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് അവൻ എഫെസ്യസ് സഭയ്ക്ക് എഴുതുകയാണ്. പലപ്പോഴും ഇതിനൊന്നും അവൻ ലോകം അതിനെ വില കൽപ്പിക്കുന്നില്ല, ഇതെല്ലാം നിസ്സാരമെന്ന് ലോകം അത് ചിന്തിക്കും. എന്നാൽ ദൈവവചനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ അമേൻ സ്തോത്രം, ഇതിന്റെ വില ഓമേൻ ഭൂമിയിലുള്ള സകലത്തേക്കാളും വിലയേറിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നോക്കിയാൽ അമേൻ ദൈവത്തിന്റെ ധനമായി ദൈവം കണ്ടിരുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. നമുക്കറിയാം ഒരു വാക്യം നമുക്ക് അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. അമേൻ എക്സോഡസ് അമേൻ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അമേൻ പ്രൈസ് ദ ലോർഡ്. അമേൻ എക്സോഡസ് അമേൻ ചാപ്റ്റർ 19:5. അമേൻ നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. പ്രൈസ് ദ ലോർഡ്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. സ്തോത്രം. അമേൻ. ദെൻ യു ഷാൽ ബി മൈ ഓൺ പൊസഷൻ എമംഗ് ഓൾ ദ പീപ്പിൾ. ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് അമേ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികൾ വെച്ച് എനിക്കൊരു സമ്പത്തായിരിക്കും. അമേൻ. ദൈവം ഇസ്രായേൽ ജനത്തിനെ സമ്പത്തായി കാണുമ്പോൾ പഴയ നിയമത്തിൽ അപ്രമാത്രം ആമേ പ്രാധാന്യതയോടെ ദൈവം കാണുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നു അതേ സമ്പത്ത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നിരിക്കുകയാണ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്നിരിക്കുകയാണ്. നമ്മത് വായിച്ചു, റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, ആമേൻ, അവൻ്റെ കൃപയുടെ ആമേൻ സ്തോത്രം മഹത്വം, അവൻ്റെ കരുണയുടെ ആമേൻ ധനം, ആമേൻ, അതുപോലെ തന്നെ അവൻ്റെ ആമേൻ തേജസ്സിൻ്റെ ധനം സ്തോത്രം, ആമേൻ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന അച്ചാരം സ്തോത്രം, ആമേൻ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട് ആമേൻ, രക്തം ആമേൻ കുടത്താണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി സമ്പാദിച്ചിരിക്കുന്നത്. ദൈവസഭയെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആമേൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് സ്തോത്രം. നമുക്കറിയാം നമുക്കറിയാം കടയിൽ ചെന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആരും ഫ്രീ ആയിട്ട് തരില്ല. നമ്മൾ കാശ് കൊടുക്കാതെ നമ്മുടെ പണം മുടക്കാതെ നമുക്കൊരു സാധനവും കടയിൽ ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ കഴിയില്ല. എന്നാൽ പാപികളായി മരിച്ച നമ്മെ കർത്താവാം യേശു കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് ആമേൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എത്രമാത്രം ആമേൻ സ്തോത്രം വിലയുള്ളതായ ഒരു പൊസഷനാണ് കർത്താവ് ഇന്ന് വാങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആമേൻ പൗലോസ് ആമേൻ ആമേൻ എഴുതി അറിയിക്കുകയാണ്, ദൈവം ആമേൻ നമ്മിൽ പകർന്നിരിക്കുന്ന ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻ, അവൻ്റെ ആമേൻ സ്തോത്ര അവകാശം നമ്മിൽ പകർന്നിരിക്കുകയാണ്. ആമേൻ ദൈവം തന്നെ നമ്മിൽ പകർന്നിരിക്കുകയാണ്. ഇത് നാം തിരിച്ചറിയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ നാം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ ഇന്ന് സഭ ആമേൻ ഇന്ന് നമ്മുടെ പ്രാദേശിക അല്ലെങ്കിൽ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവസഭയിൽ ആമേൻ ധനമുണ്ട്, ഭൗമികമായ ധനം എല്ലായിടത്തും ഉണ്ട് ആമേൻ. എന്നാൽ ആമേൻ ദൈവത്തിൻ്റെ ആമേൻ ആത്മീക നന്മ ആത്മീകമായ ആ ധനം ഇന്ന് സഭയിൽ ഇല്ലാത്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആമേൻ. സ്തോത്രം. രണ്ടു മൂന്ന് വാക്യം നമുക്ക് അതിനോട് ബന്ധത്തിൽ വായിക്കാൻ കഴിയട്ടെ സ്തോത്രം. ആമേൻ ആമേൻ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ആമേൻ സ്മുർണാസഭയ്ക്ക് ദൈവം ആമേൻ ദൂത് എഴുതുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, ഞാൻ നിന്റെ കഷ്ട 2:9 ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ആമേൻ നീ ധനവാനാകുന്നതാനും എന്ന് ദൈവത്തിന്റെ വചനം അവിടെ എഴുതിയിരിക്കുന്നു സ്തോത്രം. ആമേൻ കഷ്ടതയും ദാരിദ്ര്യവും ഉള്ളപ്പോൾ തന്നെ ദൈവം അവിടെ വ്യക്തമായി എഴുതുകയാണ് നീ ധനവാനാണ്. ആമേൻ നമുക്ക് അറിയാമത് ആത്മീക സമ്പന്നതയാണത് കാണിക്കുന്നത്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ അവൻ ഇപ്രകാരമുള്ള ഒരു ആത്മീകമായ നിലവാരത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകുമാറാകട്ടെ. അതുപോലെ തന്നെ ആമേൻ 3 യോഹന്നാൻ സ്തോത്രം ആമേൻ 1-ാം അധ്യായത്തിന്റെ ആമേൻ 3 യോഹന്നാൻ 1 ആമേൻ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ 3 യോഹന്നാൻ പ്രൈസ് ദ ലോർഡ് സ്തോത്രം 1:2 പ്രൈസ് ദ ലോർഡ് ആമേൻ സ്തോത്രം. ആമേൻ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ആമേൻ ഐ പ്രേ ദാറ്റ് ഇൻ ഓൾ റെസ്പെക്ട് യു മേ ബി പ്രോസ്പർ ബി ഇൻ ഗുഡ് ഹെൽത്ത് ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പെർ. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ആമേൻ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ ആത്മീകമായി സമ്പന്നരായിരിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭൗമികമായി നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നെല്ലാം കർത്താവ് കരുതുന്ന കർത്താവാണ്. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി മാറുകയാണ് ഇന്ന് ആമേൻ. മറ്റു പലതിനെയും ആമേൻ നാം ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു നമ്മുടെ ആത്മാവ് സമ്പന്നതയിൽ ആമേൻ ആയിരിക്കാൻ, നമ്മുടെ ആത്മാവിൽ സമ്പന്നരായിരിക്കാൻ, ദൈവവചനത്തിൽ സമ്പന്നരായിരിക്കാൻ, ദൈവവചനത്തിന്റെ പ്രത്യാശയിൽ സമ്പന്നരായിരിക്കുവാൻ, ആമേൻ ദൈവ വിളിയുടെ സമ്പന്നത നമ്മിൽ വെളിപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വളരെ വ്യക്തമാണ് പൗലോസ് പറയുന്നു ആമേൻ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന അവന്റെ അവകാശത്തിന്റെ മഹിമാധനം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് സഭയിൽ ആമേൻ സ്തോത്രം പവറുണ്ട്, ആമേൻ ആമേൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആമേൻ സ്വാധീനമുണ്ട്, സാമ്പത്തിക അമമായ എല്ലാ നന്മയുമുണ്ട്, അതുപോലെ ടെക്നോളജിക്കലിയായി വളരെ ഡെവലപ്ഡ് ആണ് ഇന്ന് സഭകളെല്ലാം. പക്ഷേ ആത്മീക സമ്പന്നതയിൽ ആമേൻ വളരെ ആമേൻ താഴോട്ട് പോയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം. നാം തിരിച്ചറിയണം ആമേൻ ദൈവം ആമേൻ കണക്കാക്കുന്നത്, ദൈവം ഏറ്റവും പ്രാധാന്യമായി ആമേൻ കണക്കാക്കുന്നത് നമ്മുടെ ആത്മീക സമ്പന്നതയാണ്. ആത്മാവിൽ നാം ദാരിദ്ര്യരായി മാറരുത്, ആത്മാവിൽ നാം സമ്പന്നരായി ജീവിക്കണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് അമ്മ രണ്ടാമത് പൗലോസ് പ്രാർത്ഥിച്ചത്. അവൻ്റെ ആമെ വിശുദ്ധന്മാരിലുള്ള അവകാശത്തിൻ്റെ ധനമെന്തെന്ന് നാം തിരിച്ചറിയണം. മൂന്നാമത് അവസാനമായി അവൻ അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യങ്ങളാണ് അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്നതും തിരിച്ചറിയണം. അമേൻ. ഹിസ് പവർ, അവൻ്റെ ശക്തിയെ നാം തിരിച്ചറിയണം. അമേൻ. സ്തോത്രം. അമേൻ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ശക്തി അമേൻ വ്യക്തമായി അമേൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ശുശ്രൂഷകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു അമേൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതും അനേകരെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ ആമെ ദൈവശക്തി വെളിപ്പെട്ടത് ആമേൻ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. ദൈവത്തിൻ്റെ ശക്തി വളരെ ശക്തമായി ആമേൻ വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. അത് തന്നെയാണ് താഴെ ആമേൻ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ആമേൻ ആ ശക്തി ആമേൻ പ്രകാരമാണ് ആമേൻ അത് വെളിപ്പെട്ടതെന്ന് വളരെ വ്യക്തമായി ആ ഒന്നാം അധ്യായത്തിൻ്റെ താഴത്തെ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. അതാണ് ദൈവശക്തിയുടെ ആമേൻ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ആമേൻ സ്തോത്രം ആമേൻ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ആമേൻ മരണം ശേഷം യേശു അടക്കപ്പെട്ട ശേഷം ആമേൻ യഹൂദന്മാർ ആമേൻ അവ ശാസ്ത്രിമാരും പല ആളുകളും യേശുവിൻ്റെ ശരീരത്തെ കാവൽ ചെയ്യുവാൻ വേണ്ടി ആമേൻ ഭടന്മാരെ ആമേൻ സ്തോത്രം വെച്ച് മുദ്ര വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പീലാത്തോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ യേശു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ആമേൻ മുൻപത്തേക്കാളും ആമേൻ പിന്നത്തേതിൽ ആമേൻ സിറ്റുവേഷനും വഷളായി മാറുമെന്നത് അവർ പറഞ്ഞ് ആമേൻ അവർ കാവൽക്കാരെ വെച്ച് ആമേൻ സീൽ ചെയ്യുന്നതായി കാണാൻ കഴിയും. എന്നാൽ നമുക്കറിയാം യേശു അതിനെല്ലാം ശേഷം ആമേൻ മൂന്നാം നാൾ ആമേൻ കല്ലറകളെ ഭേദിച്ച് ആമേൻ ആ ആമേൻ റോമൻ ഇംപീരിയൽ മുദ്രയെല്ലാം തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വിവരം ആമേൻ ഈ ഭടന്മാർ പോയി ആമേൻ ആമേൻ ശാസ്ത്രിമാരോടും ആമേൻ അവിടുത്തെ ആമേൻ പരീശന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് കാശ് കൊടുത്ത് ആ കാര്യം അവരെന്ത് ചെയ്തു മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റ സത്യം അവർ മറച്ചു വെക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിനെ ശരീരം ശിഷ്യന്മാർ എടുത്തുകൊണ്ട് പോയിന്ന് കള്ളപ്രചാരണം നടത്തണമെന്ന് പറഞ്ഞ് അവരത് ഒതുക്കുകയാണ്. നമുക്കറിയാം അന്നു മുതലേ ആമേൻ സാത്താൻ പ്രവർത്തിച്ചൊരു മേഖലയാണ് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ലോകം തിരിച്ചറിയരുത്, അത് ആരും മനസ്സിലാക്കരുതെന്ന് അവർ തീരുമാനിച്ച് ആമേൻ അപ്രകാരം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം ഒന്ന് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ ആമേൻ അവിടെയും ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, അല്ലെങ്കിൽ ആമേൻ നമ്മൾ പാപത്തിൽ തന്നെ ഇരിക്കുന്നുവെന്ന് ആമേൻ നമുക്ക് ആമേൻ അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ ആമേൻ 15-ാം അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ അവിടെ ചില ഭാഗങ്ങൾ പ്രൈസ് ദി ലോർഡ് നമുക്കൊന്ന് വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ ആമേൻ 13 വാക്യങ്ങൾ, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസംഗം ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷി പറയുകയാൽ ഞങ്ങളും ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങളും ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ ആമേൻ ഉയർപ്പിൻ്റെ ശക്തി ആമേൻ നമ്മൾ അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും നമ്മുടെ അനുദിന ജീവിതത്തിൽ ആമേൻ നമ്മളത് ആമേൻ ആമേൻ അനുഭവിക്കണമെന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പൗലോസ് പറയുന്നു ആമേൻ അവിടെ എഴുതി പ്രാർത്ഥിക്കുകയാണ് ആമേൻ അവൻ്റെ വല്ലഭത്വത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയണം. ദ സർപാസിംഗ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ, അവൻ്റെ ശക്തി എന്തെന്ന് നാം തിരിച്ചറിയണം. മറ്റൊരു അമേ വേർഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദ ഇമ്മെഷറബിൾ പവർ ഓഫ് ഗോഡ്, ദ അൺലിമിറ്റഡ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് ആർക്കും അളക്കുവാനായിട്ട് കഴിയുകയില്ല, ആർക്കും അത് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവസഭയായിരിക്കുന്ന എഫസോസ് സഭ തിരിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് നാം ആയിരിക്കുന്ന ദൈവസഭയിലായിരിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവശക്തി എന്തെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ വാക്യത്തിൽ അമേൻ, ആ അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ തന്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കാ കീഴെയായി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇത് അനുഭവിക്കണം, ഇത് ആമേൻ എക്സസൈസ് ചെയ്യണം. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്കായി നാം അത് ഉപയോഗിക്കണം എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി എന്തെന്ന് നാം തിരിച്ചറിയണം. ഇന്ന് ആമേൻ സഭാരാധനയിൽ ആമേൻ പ്രഭാതത്തിൽ ആമേൻ ഞങ്ങളുടെ ആരാധന കഴിഞ്ഞാണ് നമ്മൾ ആമേൻ ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നത്. ഇന്ന് രാവിലെ ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ച പ്രിയ കർത്താവിന്റെ ദാസൻ ആമേൻ ഇപ്രകാരം ആമേൻ ഒരു വചനഭാഗം എടുത്താണ് അന്ന് പ്രസംഗിച്ചത്. ആമേൻ മർക്കോസിന്റെ ആമേൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ഭാഗം എടുത്തു. ആമേൻ ഭൂതോപദ്രവമുള്ള ഒരു മനുഷ്യനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ അവർ യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ യേശു അവരുടെ അവിശ്വാസത്തെ ആമേൻ സ്തോത്രം ആമേൻ ചോദിക്കുന്നുണ്ട്. ആമേൻ ഞാൻ എത്രത്തോളം നിങ്ങളോട് പൊറുക്കും, ആമേൻ എത്രമാത്രം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നെല്ലാം യേശു അവരോട് ചോദിക്കുന്നുണ്ട്. അവസാനം യേശു പറഞ്ഞു, ഈ ജാതി ആമേൻ ഈ അവിശ്വാസം എന്നതായ ഈ കാര്യം നിങ്ങൾക്ക് മാറണമെങ്കിൽ പ്രാർത്ഥനയാൽ അല്ലാതെ ഇത് മാറുകയില്ല എന്ന് കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാർക്ക് ആമേൻ സ്തോത്രം യേശു ഉള്ളപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് അത് ചെയ്യുവാൻ കഴിയാതിരുന്നപ്പോൾ ആമേൻ ഇന്നത്തെ കാലത്ത് ആമേൻ യേശു ഇന്ന് നമ്മുടെ മധ്യേ ഇല്ല, പക്ഷേ യേശുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആമേൻ ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടെയാണ് നാം എല്ലാവരും ഇന്നും കടന്നു പോകുന്നത്. ആമേൻ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് സഭകളിൽ വെളിപ്പെടണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആമേൻ ദൈവവചനവും ദൈവത്തിന്റെ ശക്തിയും ഒരുപോലെ വെളിപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ആമേൻ 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 നമുക്കറിയാം സ്തോത്ര സുവിശേഷങ്ങൾ പറയുന്നുണ്ട്, ദൈവശക്തിയും തിരുവചനത്തെ അറിയായകയാൽ ജനം തെറ്റിപ്പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവശക്തിയെ നാം അനുഭവിക്കുകയും അത് ദൈവനാമത്തിന് മഹത്വത്തിനായി വെളിപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എഫസോസ് സഭയോട് ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് എഴുതിയതാണ്, അവന്റെ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. അവൻ ദൈവസഭയ്ക്ക് അത് നൽകിയിരിക്കുകയാണ്. അത് ആമേൻ നമ്മളായിരിക്കുന്ന ദേശത്ത് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ആ ദൈവപ്രവൃത്തി ദൈവശക്തി മുഖാന്തരം ചെയ്തെടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ആമേൻ ദൈവസഭകളിൽ ദൈവശക്തി ഇല്ല, ദൈവശക്തി ഇല്ലാത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ ദൈവശക്തി ഇന്ന് നഷ്ടപ്പെടുകയാണ്, പാരമ്പര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ആമേൻ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആമേൻ പ്രസ്ഥാനങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ ദൈവശക്തി സഭയിൽ ഇല്ലാത്തതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മോട് ഇന്ന് രാത്രിയിൽ ആമേൻ സംസാരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ നമ്മുടെ പ്രാർത്ഥന ആമേൻ ഒരുപക്ഷെ നാം ഇന്ന് ആത്മീയത്തിൽ ആമേൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം. നാം ആത്മീയത്തിൽ ആമേൻ ഒരു ദോഷവും നമുക്ക് തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ എഫസോ സഭയ്ക്ക് ആമേൻ പൗലോസ് ആലോചന അറിയിക്കുമ്പോൾ പിന്നത്തേതിലൊരു ആമേൻ ആലോചനയായി അവരുടെ ജീവിതത്തിൽ ഭവിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമുക്ക് വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയിൽ നമ്മുടെ തലമുറയായിരിക്കുമ്പോൾ
അമേ അവന്റെ വിളി, ദൈവത്തിന്റെ വിളി ആമേ തിരിച്ചറിയുന്ന ഒരു തലമുറയായി നമ്മുടെ കൂട്ടങ്ങളെ, നമ്മുടെ തലമുറ ദൈവം മാറ്റട്ടെ. ആമേ ദൈവത്തിന്റെ ധനം എന്തെന്ന് നമ്മുടെ തലമുറ തിരിച്ചറിയുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവശക്തി എന്തെന്ന് നമ്മുടെ തലമുറ തിരിച്ചറിയുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ഈ കാര്യങ്ങൾ കൈമാറുന്നില്ല എങ്കിൽ ആമേൻ ഇന്ന് യൂറോപ്പുകളിൽ സംഭവിച്ചതുപോലെ പല ആലയങ്ങൾ അടച്ചു പൂട്ടുകയാണ്. ദൈവശക്തി വെളിപ്പെടാത്തത് കൊണ്ട്, ദൈവത്തിന്റെ വിളി എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ധനം എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് പലതും അടയപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. നമുക്ക് ദൈവസന്നതിയിൽ ഇന്ന് രാത്രിയിൽ അമേ നമ്മൾ അമേ സ്തോത്രം ഭൂമിയുടെ പല ഭാഗത്തിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയായി അമേൻ ദൈവം അത് തീർക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം, അവന്റെ വിളിയുടെ ആശ ഇന്നതെന്ന്. അമേൻ സ്തോത്രം സ്തോത്രം അമേൻ. രണ്ടാമത് അവന്റെ ആ വിശുദ്ധന്മാരിലുള്ള മഹിമാധനം എന്തെന്ന്, അവന്റെ ശക്തിയുടെ വലിപ്പം എന്തെന്ന്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ ആമേൻ ശക്തി എന്തെന്ന് തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ദൈവസന്നതിയിൽ ആമേൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം അമേൻ സ്തോത്രം. ദൈവശക്തിയിൽ അമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്ന ഈ അന്ത്യകാലത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന അമേ കൂട്ടമായി അമേ സഭയായി കുടുംബമായി വ്യക്തിപരമായി നമ്മളെ ദൈവം ഉപയോഗിക്കാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം. ദൈവരംഗ മുറ്റമായി നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ഒട്ടുപോലും കുറയാതെ നിരന്തരമായി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ വാക്കുകളും ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.